നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് മഹേഷ്. യുഗങ്ങൾക്കിപ്പുറത്തും അഗസ്ത്യ മഹാർഷിയുടെ പ്രസക്തി ഏറുകയാണ്. ലേഖനം കേൾക്കാം. വീണ്ടുമൊരു അഗസ്ത്യായനം കഴിഞ്ഞു. ഇത് 24-ാം തവണ. ഓരോ വർഷം കടന്നുപോകുമ്പോഴും അഗസ്ത്യപർവ്വതം ഹൃദയത്തോട് സംവദിക്കും, മാതൃവാത്സല്യത്തോടെ സ്വാഗതം ചെയ്യും. അപ്പോൾ മനസ്സ് തുടികൊട്ടും. അഗസ്ത്യ ദർശനത്തിനായി അവിടെ തീർത്ഥയാത്ര ആരംഭിക്കുകയായി, നമ്മൾ പോലും അറിയാതെ. പതിവ് പോലെ ഇത്തവണയും അഗസ്ത്യം കളരിയിലേതുൾപ്പെടെ 15-അംഗ സംഘം ഒപ്പമുണ്ട്. ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് 26 കിലോമീറ്റർ കാൽനട വേണം അഗസ്ത്യ മകുടത്തിൽ എത്തിച്ചേരാൻ. കരമനയാറും വാഴപ്പീന്തിയും അട്ടയാറും പുൽമേടുകളും താണ്ടി അതിരുമലയിൽ ആദ്യ ദിനം വിശ്രമം. 2-ാം ദിനത്തിൽ കഠിനമായ മലകയറ്റം. പാറവഴികളിലൂടെ ഈറക്കാട്ടിലൂടെ മേഘങ്ങൾക്ക് മുകളിലേക്ക് നടന്നു കയറിയാൽ ഗിരിമകുടത്തിൽ അഗസ്ത്യ ദർശനം. അഭൗമ സൗന്ദര്യം നിറഞ്ഞ പർവ്വതരാജൻ മേഘങ്ങൾക്കപ്പുറം തല ഉയർത്തി നിൽക്കുന്നു. യുഗങ്ങളുടെ ചരിത്ര നിയോഗങ്ങളും പേറി സ്വപ്ന സദൃശമായ വന്യമനോഹാരിതയുടെ പർവ്വതം തന്നെയാണ് അഗസ്ത്യാർകൂടം. സമുദ്രനിരപ്പിൽ നിന്ന് 1868 മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ട മലനിരകളിൽ ഈ പർവ്വതം നിൽക്കുന്നത്. തമിഴ് ഭാഷയുടെ പിതാവും സിദ്ധപരമ്പരയുടെ പരമഗുരുവുമായ അഗസ്ത്യ ഋഷിയുടെ പൂങ്കാവനം. 2016 മാർച്ച് 19 യുണെസ്കോ അഗസ്ത്യപർവ്വതത്തെ ബയോസ്പിയർ റിസർവായി പ്രഖ്യാപിച്ചു. അനിതര സാധാരണമായ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ഈ വനനിരയെന്ന് തിരിച്ചറിയാൻ ഒരു തവണത്തെ യാത്ര തന്നെ ധാരാളം. പ്രമുഖ നദികളായ കരമനയാർ, നെയ്യാർ, തിരുനെൽവേലിയിലേക്കൊഴുകുന്ന താമരഭരണി എന്നിവയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഇവിടം. അപൂർവയിനം 300-ലധികം പക്ഷികളും 2000-ലധികം ഔഷധ സസ്യങ്ങളും പാഫിയോ പെഡിലം ഡ്രൂറി എന്ന അപൂർവയിനം ഓർക്കിഡും അഗസ്ത്യമലയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. ചെന്തരുണി, പേപ്പാറ, നെയ്യാർ, കളക്കാട് വന്യജീവി സങ്കേതങ്ങൾ ഒത്തുചേർന്ന അതിമനോഹരവും സമൃദ്ധവുമായൊരു ആവാസ വ്യവസ്ഥ. വംശനാശ ഭീഷണി നേരിടുന്ന 50-ൽപരം വന്യജീവികൾ ഈ വനത്തിലുണ്ട്. കടുവയും ആനയും പുലിയുമെല്ലാം വിഹരിക്കുന്ന വനസമൃദ്ധി. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ആദിവാസി സമൂഹമെന്നറിയപ്പെടുന്ന കാണിക്കാർ അഗസ്ത്യവന മേഖലയുടെ മക്കളാണ്. 1850-കളിൽ അതിരുമലയിൽ സ്ഥാപിതമായ വാനനിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ അഗസ്ത്യപർവ്വതത്തെപ്പറ്റി പറയാൻ വാക്കുകൾ ഏറെയാണ്. ആരാണ് അഗസ്ത്യൻ? ഭാരതീയ ചിന്തകളിൽ അഗസ്ത്യ മഹർഷിയുടെ പരാമർശമില്ലാത്ത ലിഖിതങ്ങളില്ല. വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുക്കളിലും ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും എന്തിനും എവിടെയും അഗസ്ത്യരെ നമുക്ക് കാണാനാകും. മന്വന്തരങ്ങൾ കടന്ന് കാലാതീതമായ അറിവായി, അമരനായി അഗസ്ത്യമുനി പ്രകാശിച്ചു നിൽക്കുന്നു. അഗസ്ത്യമുനിയെക്കുറിച്ചുള്ള പുരാണ പരാമർശങ്ങൾ നോക്കാം. പുലസ്ത്യന്റെ പുത്രനായി ജനനം കൊള്ളുന്ന അഗസ്ത്യനെയും മിത്ര വാരുണന്മാരുടെ പുത്രനായി വസിഷ്ഠനൊപ്പം ഇരട്ട സഹോദരനായി ജനിക്കുന്ന അഗസ്ത്യനെയും നമുക്ക് ഐതിഹ്യങ്ങളിൽ ദർശിക്കാം. വരാഹപുരാണത്തിലും അഗസ്ത്യ സംഹിതയിലും സ്കന്ദപുരാണത്തിലും ദ്വൈതനിർണയ തന്ത്രത്തിലുമെല്ലാം അഗസ്ത്യ ഋഷിയുടെ പരാമർശം കാണാനാകും. കുടത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് കുംഭമുനി, കുംഭസംഭവൻ, കുംഭജ, കലശജ, കുംഭയോനി എന്നീ പേരുകളിലും അഗസ്ത്യർ അറിയപ്പെടുന്നു. മന, മാന്യ എന്നീ പേരുകളിലും അഗസ്ത്യർ അറിയപ്പെടുന്നു. അഗസ്ത്യരെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ അനവധിയാണ്. ശിവന്റെ വിവാഹത്തിന് സമ്മേളിച്ച 33 കോടി ദേവന്മാർ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചപ്പോൾ ശിവനിയോഗത്താൽ തെക്കിലേക്ക് സഞ്ചരിച്ച് ഭൂമിയുടെ സന്തുലിതാവസ്ഥ വീണ്ടെടുത്ത അഗസ്ത്യ ഋഷിയുടെ കഥ അവിസ്മരണീയമാണ്. ഒരു വശത്ത് സമസ്ത പ്രപഞ്ചവും മറുവശത്ത് കുറുമുനിയായ അഗസ്ത്യരും മാത്രം. മറ്റൊരിടത്ത് ദേവഹിതം നിറവേറ്റാൻ സമുദ്രത്തെ കുടിച്ചുപറ്റിച്ച അഗസ്ത്യമുനി. ഇനിയൊരിടത്ത് ആകാശമുട്ട വളരുന്ന വിന്ധ്യപർവ്വതത്തിന്റെ ഗർവടക്കി അതിനെ മറികടന്ന മഹാഋഷി. കേൾക്കുന്നതെല്ലാം അമാനുഷിക ഗീതികൾ. തമിഴിന്റെ വ്യാകരണ ഗ്രന്ഥമായ അഗസ്ത്യത്തിൽ തുടങ്ങി കളരിപ്പയറ്റ്, വർമ്മക്കലൈ, സിലമ്പാട്ടം, സിദ്ധവൈദ്യം, നാഡീജ്യോതിഷം, മർമ്മശാസ്ത്രം എവിടെയും എല്ലായിടത്തും എപ്പോഴും അഗസ്ത്യർ നിറയുന്നു. ലോകാരാധ്യനായ മഹാഋഷി. എങ്ങനെയാണ് കാലാതീതമായ ഈ നാമം നിലനിൽക്കുന്നത്? ഈ ചോദ്യം പലപ്പോഴും മനസ്സിൽ നിറഞ്ഞിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അഗസ്ത്യനെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ മനസ്സിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ അഗസ്ത്യകൂട സന്ദർശനവും നിരവധി ഉത്തരങ്ങൾ നൽകുന്നു. കലിയുഗത്തിനും 4000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച അഗസ്ത്യൻ ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അന്വേഷണം ആ വഴിക്ക് പുരോഗമിച്ചു. അവിടെ നിരവധി രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞു തുടങ്ങി. അഗസ്ത്യന് ലോകാരാധ്യത ഉണ്ടെന്ന തിരിച്ചറിവ് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ, ഇന്തോനേഷ്യയിൽ, ജാപ്പനീസ്, കംബോഡിയ, ലാവോസ്, തായ്ലാന്റ്, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലെല്ലാം ഗുരുവായി, ശൈവമത പ്രചാരകനായി അഗസ്ത്യൻ ഉണ്ടായിരുന്നു എന്നത് ഈ സ്ഥലങ്ങളിലെ പുരാവസ്തു മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന അഗസ്ത്യ വിഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അജ് എന്ന ധാതുവിൽ നിന്നാണ് അഗസ്ത്യൻ എന്ന വാക്കുണ്ടായി എന്നാണ് പ്രമാണം. അജ് എന്നാൽ പ്രകാശം നിറഞ്ഞത് എന്നർത്ഥം. ചിന്തകളെ ശുദ്ധീകരിക്കുന്ന തേജോരൂപനാണ് അഗസ്ത്യൻ. അകത്തിയർ, അതായത് ഉള്ളിൽ പ്രകാശം നിറയ്ക്കുന്നയാൾ. അകം എന്നാൽ നിശ്ചലമായത്, പർവ്വതം എന്നെല്ലാം അർത്ഥമുണ്ട്. ഗം എന്നാൽ ചലിപ്പിക്കുന്നത്. അഗസ്ത്യം എന്ന വാക്കിന് പർവ്വതങ്ങളെ ചലിപ്പിക്കുന്നവൻ എന്ന അർത്ഥവും കൂടിയുണ്ട്. ചലനമില്ലായ്മയെ ചലിപ്പിക്കുന്നയാൾ അഗസ്ത്യർ. ന്യൂസിലാൻഡിലെ മാവോറി വിഭാഗം അഗസ്ത്യ നക്ഷത്രത്തെ പരമപദമടഞ്ഞ ഗുരുവായി കാണുന്നു. അഗസ്ത്യൻ എന്ന വാക്കിന് സമാനമായ അരികി, അഥുതായ്, തപു എന്നീ പേരുകളാണ് ഈ നക്ഷത്രത്തിന് അവർ നൽകിയിരിക്കുന്നത്. ചൈനയിൽ ഫു ബൃഹസ്പതി, ലു വസിഷ്ഠൻ, ഷോ അഗസ്ത്യൻ എന്നീ മൂന്ന് നക്ഷത്രങ്ങളെ നമിക്കുന്നത് സാധാരണയാണ്. ഇറാനിയൻ പദം ഗസ്തി ദ്യോതിപ്പിക്കുന്നത് പാപമെന്നാണ്. അഗസ്തി എന്നാൽ പാപം കഴുകിക്കളയുന്നയാൾ. ജാവനീസ് ഭാഷയിൽ അഗസ്ത്യപർവമെന്ന ഗ്രന്ഥം അഗസ്ത്യനെക്കുറിച്ചുള്ളതാണ്. മേൽപ്പറഞ്ഞതുപോലെ എവിടെയും എപ്പോഴും അഗസ്ത്യൻ. ഒരു മനുഷ്യന് കഴിയുന്ന കാലഗണനയ്ക്കപ്പുറവും ഇപ്പുറവും ഒരേ പ്രസക്തി എങ്ങനെയാണ്? അഗസ്ത്യ നക്ഷത്രം ഉത്തരം തെളിയുന്നു. കാലാന്തരങ്ങൾ കഴിഞ്ഞാലും മരിക്കാത്ത തീക്ഷ്ണ ജ്വാല ഉയർത്തുന്ന വെളിച്ചമായി അഗസ്ത്യ നക്ഷത്രം കിഴക്ക് തെക്ക് ദിശയിൽ ഉദിച്ച് ഉയരുകയാണ്. ആ നക്ഷത്രത്തെ നോക്കി പ്രാർത്ഥനാനിരതമായ ഒരു ലോകജനത. അതെ, കാനോപ്പസ് എന്ന അഗസ്ത്യ കുംഭജ നക്ഷത്രം. കാനോപ്പസ് എന്ന വാക്ക് ഉത്ഭവിച്ചതും കാനോപ്പി അഥവാ കുംഭം എന്ന വാക്കിൽ നിന്ന് തന്നെ. ഭൂമിയിൽ നിന്ന് 310 പ്രകാശ വർഷങ്ങൾക്കപ്പുറത്ത് തെക്കൻ ധ്രുവ നക്ഷത്രമായി അഗസ്ത്യൻ ജ്വലിച്ചു നിൽക്കുകയാണ്. നക്ഷത്ര സമൂഹത്തിലെ രണ്ടാമത്തെ തിളക്കമാർന്ന നക്ഷത്രമാണ് അഗസ്ത്യ നക്ഷത്രം. ഭൂമിയിൽ നിന്ന് 310 പ്രകാശ വർഷങ്ങൾക്കകലെ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശത്തിൽ അഗസ്ത്യ നക്ഷത്രം ജ്വലിക്കുന്നു. ഭാരതീയ ജ്യോതിശാസ്ത്ര പഠന ഗ്രന്ഥങ്ങൾ 500 AD തന്നെ അഗസ്ത്യനെ തിരിച്ചറിഞ്ഞിരുന്നു. പരാശരതന്ത്രവും സൂര്യസിദ്ധാന്തവും അഗസ്ത്യനെ പലതവണ പഠിച്ചു. ഇരുട്ടിൽ വെളിച്ചമെത്തിക്കുന്നയാൾ അഥവാ ഗുരു എന്ന അർത്ഥത്തിൽ ഈ നക്ഷത്രം വാഴ്ത്തപ്പെടുന്നു. ഭാരതത്തിൽ എങ്ങനെ ഇത്രയധികം അഗസ്ത്യാശ്രമങ്ങൾ ഉണ്ടായി, അഗസ്ത്യന്റെ ദക്ഷിണയാത്ര എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെല്ലാം ഉത്തരം അഗസ്ത്യ നക്ഷത്രത്തിന്റെ യാത്രയെ സൂചിപ്പിക്കുന്നു. ജ്യോതിശാസ്ത്ര ഗവേഷകരായ രൂപ ഭാട്ടിയും നീലേഷ് ഒയ്ക്കും നടത്തിയ പഠനങ്ങൾ അത്ഭുതകരമായ ഉത്തരങ്ങൾ നൽകുകയാണ്. 25,000 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യ നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നത് കുരുക്ഷേത്രത്തിൽ നിന്നായിരുന്നുവെങ്കിൽ ക്ഷീരപഥത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അഗസ്ത്യൻ ഉത്തരദിക്കിൽ നിന്ന് ദക്ഷിണദിക്കിലേക്ക് യാത്രയാരംഭിച്ചു. വിന്ധ്യപർവ്വതം കടന്ന് അഗസ്ത്യ നക്ഷത്രം ദക്ഷിണേന്ത്യയിലേക്ക് എത്തി. രാമായണ കഥയിലെ സീതാന്വേഷണ ഭാഗത്ത് സുഗ്രീവൻ ഹനുമാനോട് സംവദിക്കുന്നുണ്ട്, തെക്ക് ദിശയിൽ യാത്ര ചെയ്യുമ്പോൾ പുഷ്പാലങ്കൃതമായ ഒരു മനോഹര പർവ്വതം ദൃശ്യമാകും, അതിന്റെ നാമം മഹേന്ദ്രഗിരിയാണ്. അതിനു മുകളിലെത്തുമ്പോൾ നിങ്ങൾക്ക് അഗസ്ത്യനെ കാണാനാകും. അഗസ്ത്യേന ഉത്തരേ തത്രസാഗരേ വിനിവേശിത ചിത്രസാനു നഗശ്രീമാൻ മഹേന്ദ്ര പർവ്വതോത്തമ തമ്ര ഉപേതി സഹസ്രാക്ഷ സദാ പർവസു പർവസു. സാഗരതീരത്തായി അതിമനോഹരമായ മഹേന്ദ്രപർവ്വതമുണ്ടെന്നും അവിടെ അഗസ്ത്യ ദർശനമുണ്ടാകുമെന്നും സഹസ്രാക്ഷനായ ഇന്ദ്രൻ സദാ എത്തി നോക്കാറുണ്ടെന്നും സുഗ്രീവൻ പറയുന്നു. അഗസ്ത്യ നക്ഷത്രത്തെയും, അതായത് കാനോപ്പസ്, ഇന്ദ്രൻ, സീരിയസ് നക്ഷത്രത്തെയുമാണ് ഈ ദിശാസൂചകങ്ങളായി രാമായണത്തിൽ വ്യാഖ്യാനിക്കുന്നത്. നക്ഷത്ര സമൂഹങ്ങളായിരുന്നു നമ്മുടെ വഴികാട്ടികളായിരുന്നതെന്ന് ഓർക്കേണ്ടതാണ്. അഗസ്ത്യമലയും ബുദ്ധമതവും. അഗസ്ത്യപർവ്വതത്തിന്റെ ആദിനാമം പൊതിയൻമല എന്നായിരുന്നു. പൊത്താലക്ക, പൊതിയൽ എന്നീ പേരുകളുമുണ്ട്. ബുദ്ധമത വിശ്വാസപ്രകാരം അവലോകിതേശ്വരൻ അഥവാ ബോധിസത്വന്റെ അധിവാസ സ്ഥാനമാണ് പൊതാലക എന്ന അഗസ്ത്യാർകൂടം. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന മൗണ്ട് പൊതാല സ്മാരകങ്ങൾ അഗസ്ത്യാർകൂടത്തിന്റേതാണെന്ന വസ്തുത അമ്പരപ്പിക്കുന്നതാണ്. ഗിരിമകുടത്തിൽ അഞ്ചുതല പൊതികയെയും നമുക്ക് ദർശിക്കാനാകും. ബുദ്ധഭിക്ഷുക്കൾ തീർത്ഥയാത്രയായി അഗസ്ത്യമലയിൽ എത്തിയിരുന്നു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ചിത്തലൈ ചാത്തനാരുടെ മണിമേഖലയിൽ, ചോളസാഹിത്യത്തിൽ ബുദ്ധമിത്രന്റെ വീരശല്യത്തിൽ, ചൈനീസ് യാത്രികനായ ഹുയാൻ സാങ്ങിന്റെ രേഖപ്പെടുത്തലുകളിൽ എല്ലാം പൊതാലവാസിയായ അവലോകിതേശ്വരനെയും ബുദ്ധഭിക്ഷുക്കളെയുമെല്ലാം നമുക്ക് കാണാനാകും. ബുദ്ധമത ഗ്രന്ഥമായ താരസൂക്യത്തിൽ ബോധിസത്വനെ പൊതാലഗിരി നിവാസിനി എന്ന് വിളിക്കുന്നു. മഹാവൈപുല്യ ബുദ്ധാവതാമക സൂത്രമെന്ന ഗ്രന്ഥത്തിലും ഈ പരാമർശങ്ങൾ ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധമായ ബുദ്ധമത തീർത്ഥകേന്ദ്രമായി അഗസ്ത്യപർവ്വതം നിലനിന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ടോ എന്ന് ഓരോ യാത്രയിലും സൂക്ഷ്മമായി ഞാൻ നോക്കിയിരുന്നു. അതിരുമലയിലെത്തുന്നതിനു മുമ്പ് വനത്തിനുള്ളിൽ പലയിടത്തും പാറക്കൂട്ടങ്ങളിൽ കാണുന്ന രൂപങ്ങൾ ഇത്തവണ കൂടുതൽ സംവദിക്കുന്നതായി എനിക്ക് തോന്നി. കുറഞ്ഞത് 3000 വർഷങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ഉളിത്തലപ്പുകൊണ്ട് രൂപപ്പെട്ട വിഗ്രഹങ്ങളുടെ ഒരു കൂട്ടമായി ഈ രൂപങ്ങളെ എനിക്ക് കാണാനാകുന്നു. നാഗങ്ങളുടെയും ദേവീദേവന്മാരുടെയും രൂപങ്ങളുടെ ഒരു വലിയ കൂട്ടം. ഒരു വിശിഷ്ട സംസ്കാരം വളർന്ന് വികാസം പ്രാപിച്ചതിന്റെ സാക്ഷ്യപത്രങ്ങളാണിത് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ നിരവധി പഠന ഗവേഷണങ്ങൾക്ക് അധികൃതർ തയ്യാറാകണമെന്ന അഭ്യർത്ഥന ഇതിനോടൊപ്പം വയ്ക്കുന്നു. അനാദികാലമായി അമരനായി അഗസ്ത്യൻ അന്വേഷക മനസ്സുകളിൽ പ്രപഞ്ചരഹസ്യമായി തിളങ്ങി നിൽക്കുന്നു. അത്ഭുതമായും അളക്കാനാവാത്ത അറിവുകളുടെ ശേഖരമായും അഗസ്ത്യരുണ്ട്. അകത്തെ തീയായി, അകത്തീയരായി അഗസ്ത്യർ.